ഇവിടെ നമ്മൾ വായിച്ചത് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ എനിക്ക് ഒരു സമയം തന്നിട്ടുണ്ട്, ഞാൻ ആ സമയത്ത് തന്നെ ഇരുന്നോളാം. ഞാൻ സമയത്തിന് വളരെ കൃത്യനിഷ്ഠയുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വാച്ച നോക്കണ്ട, ഞാൻ തന്നെ വാച്ച നോക്കി ആ സമയത്ത് തന്നെ ഇരുന്നോളാം. ചിലർക്ക് സമയം കൊടുത്താൽ ഇരിക്കാൻ അറിയാൻ വരാം, പക്ഷെ എനിക്ക് ഇരിക്കാൻ അറിയാം. റാന്നിയിലെ ഒരാ ദൈവദാസൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് പുള്ളി എന്ത് ചെയ്താ ഇരിക്കത്തില്ല. പുള്ളി പറയുന്ന ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇരുന്നോളാം. അപ്പൊ ആൾക്കാരിരുന്ന് ഉറങ്ങുകയും എല്ലാവരും ഒന്ന് പ്രാകാനൊക്കെ തുടങ്ങി, എങ്ങനെയൊരു ഇങ്ങനെ ഇരുന്നാ മതി എന്നുള്ള ചിന്തയിലായി. പക്ഷെ പുള്ളി ഇരിക്കത്തില്ല, ഓരോ വാക്യം വായിച്ചിട്ട് പിന്നെ വിശദീകരണം. 11:5 പുള്ളി പറഞ്ഞു, ഞാൻ അവസാനമായി ഒരു വാക്യം കൂടെ വായിക്കാൻ പോവാന്ന് പറഞ്ഞു. 24:3 വാക്യം, യഹോവയുടെ പർവ്വതത്തിൽ ആരും ഭയം. ഒരു അപ്പത്തിന് ദേഷ്യം വന്ന് എഴുതിട്ട് പറഞ്ഞു, ഇരുടെ അവിടെ ആണുങ്ങൾ കയറുമെന്ന് പറഞ്ഞു. ഈ അർദ്ധരാത്രി സമയമായപ്പം നീ ഞങ്ങളെ പർവ്വത്തിൽ കേട്ടാൻ തുടങ്ങുകയാണോ? ബാക്കിയുള്ളവർക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ആ പാർട്ടി അവിടെ ഇരുത്താൻ ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ ഇരിക്കാനുള്ള ഒരവസരം വരത്തില്ല. കർത്താവിൻ്റെ ദാസം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇരുന്നോളാം. ചിലർക്ക് സൈക്കിളെ കയറാൻ അറിയാം, പക്ഷെ ഇറങ്ങാൻ അറിയാൻ പറ്റും. കയ്യാലയുടെ അടുത്ത് വെച്ച് കയറും, പക്ഷെ ഇറങ്ങാൻ അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇറങ്ങാനും അറിയാം, കയറാനും അറിയാം. ഇവിടെ നമ്മൾ വായിച്ചതായ വേദവാക്യം, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? സാധാരണക്കാരായ രണ്ട് വ്യക്തികൾ തമ്മിൽ ചോദിച്ചതായ ഒരു ചോദ്യമല്ലേ ഇത്. യഹോവയായ ദൈവം, ദൈവത്തെ കുറിച്ച് തന്നെ ദൈവം തന്നെ പറഞ്ഞ ഒരു വാചകമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മള് തമ്മിൽ തമ്മിൽ സംസാരിക്കുക, എന്നെ കൊണ്ടെല്ലാം കഴിയും, എന്നെ കൊണ്ടെല്ലാം സാധിക്കും, എന്നെ കൊണ്ട് കഴിയാത്ത കാര്യം ഉണ്ടോന്ന്. ഇപ്പൊ ഞാൻ തന്നെ ഇവിടുത്തെ പാസ്റ്ററോട് ചോദിക്കുകയാണെങ്കിൽ പാസ്റ്റർ പറയും ആന്ധ്രപ്രദേശിലെ പാസ്റ്ററെ കൊണ്ട് കഴിയാത്ത ഒരുപാട് കാര്യമുണ്ട്. കാരണം നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ ഒന്ന് കഴിയും. എന്നാൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? എന്താണ് നമ്മളാൽ കഴിയാത്തതും നമ്മളെ കൊണ്ട് സാധിക്കാത്തതും? ദൈവത്തെ കൊണ്ട് സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മൾ യെശയ്യാ പ്രവചനം 40:12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ആകാശത്തെ ചാണുകൊണ്ട് ദൈവം അളക്കുന്നു, ഈ ഭൂമിയിലെ പൊടി മുഴുവൻ ഒരു നാഴിക്കകത്ത് പൊള്ളിക്കുന്നു, നമ്മളെ കൊണ്ട് അതൊക്കത്തില്ല. അവിടെ വായിക്കുന്നു, പർവ്വതത്തെ തുലാസിന്റെ തൂക്കുന്നു. ഇത് നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? ആ ഈ ബ്രഹ്മാണ്ഡ കലാപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രങ്ങളെ നമുക്ക് ആർക്കും എന്നെ തിട്ടപ്പെടുത്തുവാൻ തക്കൊണ്ട് സാധ്യമല്ല. എന്നാൽ ദൈവത്തെ കുറിച്ച് വായിക്കുന്നു, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ ചൊല്ലി വിളിക്കുന്നു. നമ്മുടെ ദൈവത്തെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതിൽ അല്പം പോലും നമ്മളെ കൊണ്ട് ചെയ്യുവാൻ ഒക്കാത്ത കാര്യമാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ദൈവം തന്നെ ചോദിക്കുകയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ക്രൈസ്തവോ അബ്രഹാമിനോട് സംസാരിക്കുക. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17:18 ചേർത്ത് വായിക്കേണ്ട രണ്ട് പുസ്തകങ്ങളാണ്. വാർദ്ധക്യത്തിലായിട്ട് അബ്രഹാമിന് ഒരു പൈതൽ ഇല്ല, ആ കാര്യത്തിൽ അവർക്ക് വലിയ വിഷമമുണ്ട്. ഈ പൈതലിന്റെ വിഷയം സംസാരിക്കുമ്പോൾ അബ്രഹാമൻ ചിരിച്ചതായി വായിക്കുന്നു, സാറെ ചിരിച്ചാറ്റ് വായിക്കുന്നു. പലരും സാറെ ചിരിച്ച കാര്യമാണ് എടുത്ത് കാണിക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 17 വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് പറഞ്ഞു, ഞാൻ നിനക്കൊരു മകനെ തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം കവണ് വിളിച്ചിരുന്ന വായിക്കുന്നു, സാറെ ആണെങ്കിൽ ഉള്ളുകൊണ്ട് ചിരിച്ചു. അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. ആ കാര്യം ആരും മിണ്ടത്തില്ല, എപ്പോഴും സാറാമ്മയുടെ കാര്യം എടുത്തു പറയുന്നു. എന്നാൽ അബ്രഹാമിന്റെ ചിരിക്കും സാറായുടെ ചിരിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, അബ്രഹാം എന്നെ അറിയാം, ഞാൻ വാർദ്ധക്യത്തിലായിരിക്കുന്നു, ഇനിയും ഒരു സന്തതിയെ ലഭിക്കാൻ തക്കൊണ്ട് പ്രയാസമാണ്. എന്നാൽ ദൈവം പറയുന്നു, നിനക്കൊരു മകനെ തരും. വീണ്ടും ദൈവം എന്ന് പറയുന്നു, ഞാൻ നിനക്കൊരു മകനെ തരാൻ പോകുന്നു. അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ നിനക്കൊരു മകനെ തരും. ഈ കാര്യം കേട്ടപ്പോൾ അബ്രഹാം കവണ് വീണ് ചിരിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവമേ, നിന്റെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല, ഈ സാധ്യമല്ലാത്ത സ്ഥാനത്ത് എനിക്കൊരു മകനെ തരുവാൻ തക്കണം കഴിയുന്ന നിന്റെ പ്രവൃത്തി എത്രയോ വലുതാണെന്ന് ഓർത്താ ചിരിച്ചത്. അത് വിശ്വാസത്താലുള്ള ചിരിയായിരുന്നു. അബ്രഹാം ദൈവത്തിന് വിശ്വസിച്ചു, ദൈവം അത് അവൻ നീതിയായി കണക്കിട്ടു. കാരണം എന്റെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത സാധ്യം കാര്യങ്ങളൊന്നുമില്ലല്ലോ എന്നോർത്ത് അബ്രഹാം കവിണ് വീണ് സന്തോഷം കൊണ്ട് ചിരിച്ചൊരു ചിരിയാണ്. എന്നാ സാറാ ചിരിച്ചത്, ഈ വാർദ്ധക്യത്തിലായിരിക്കുന്ന എനിക്ക് ഒരു മകനെ ലഭിക്കുമോ എന്നുള്ള സംശയത്തിന്റെ തലത്തിലുള്ളതായ ഒരു ചിരിയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ ചിരി സ്വർഗസ്ഥനായ ദൈവം കണ്ടുപിടിപ്പാനിടയായി. അപ്പോഴാണ് പറഞ്ഞത്, നിന്റെ ഭാര്യ സാറാ ചിരിക്കുന്നു, ഞാൻ നിനക്കൊരു മകനെ അടുത്ത വർഷം തരുമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഭാര്യ സാറാ ചിരിക്കുന്നു. സാറാ പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല, ദൈവം പറഞ്ഞു നീ ചിരിച്ചു. ക്രൈസ്തവ ഇന്ന് പലക്കാലം ദൈവത്തിന്റെ പൈതലെ ദൈവം കൊടുക്കുന്ന മറുപടിയാണ് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ക്രൈസ്തവ നമ്മുടെ ദൈവം സകലവും സാധിപ്പിച്ചു തരുവാൻ മതിയായവനായ ദൈവമാണ്. ഈ ചോദ്യം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ദൈവം നമ്പരാൻ ചോദിച്ച ഒരു ചോദ്യമാണ്. മനുഷ്യനതിന് ഉത്തരം പറയുവാനൊക്കെ കാത്തിരുന്നു. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് വായിക്കുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, നീ അവരെ വിടുവിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വിടുതലിനെ കുറിച്ച് അവരെല്ലാവരും പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരെല്ലാം പറഞ്ഞു, നമ്മുടെ ദൈവത്തെ കൊണ്ട് സാധ്യമായതാ അസാധ്യമായത് ഒന്നുമില്ല, ദൈവത്തെ കൊണ്ടെല്ലാം സാധ്യം. നമ്മുടെ പിതാക്കന്മാർ അവരുടെ അനുഭവത്തിൽ തുറന്നു പറയുകയുണ്ടാണ്. എന്നാ നമ്മൾ തിരുവചനം വായിച്ച് മുൻപോട്ട് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ പരീക്ഷിക്കുന്നതായി കാണുവാൻ കൊണ്ടും കഴിയും. അവർ കൊടുത്ത മറുപടി, മരുഭൂമിയിൽ മന്ന ഭക്ഷിപ്പിച്ചരുവാൻ ദൈവത്തെ കൊണ്ട് കഴിയുമോ? ഒരു കാര്യം അവർ സന്ദർശിച്ചു, അവർ താറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, സത്യം അത് നടന്ന കാര്യമാണ്. എന്നാൽ അടുത്ത ചോദ്യം, മരുഭൂമിയിൽ അപ്പം കൂടെ തരുവാൻ ദൈവത്തിന് കഴിയുമോ? ദൈവത്തിന്റെ ആ കഴിവിനെ ചോദ്യം ചെയ്യുന്ന ഇസ്രായേലിനാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം തമ്പുരാൻ അതും തെളിയിച്ചു. മരുഭൂമി അവർക്ക് മേശയൊരുക്കി, അവർക്ക് ഇറച്ചി കൊടുത്തു. ദൈവം അവരെ അഗ്നിസ്തംഭത്തിലും വേഗസ്തംഭത്തിലും എല്ലാം നടത്തുവാൻ്റെ കണ്ണുണിയായിത്തീർന്നു. ദൈവം ചെയ്ത കഴിവ്, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തെ കൊണ്ട് സാധ്യമാകുന്നത് ഇന്നും നമ്മുടെ മധ്യേ ദൈവം തന്നെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം തരുന്നതായി കാണുവാൻ കഴിയും. ഒരു പ്രമാണി യേശുവിനോട് വന്ന് ചോദിച്ചു, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ്റെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ന്യായ പ്രമാണത്തിൽ എന്ത് പറയുന്നു? നീ മോഷ്ടിക്കരുത്, കള്ളസത്യം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, നിന്റെ അമ്മയപ്പന്മാരെ അനുസരിക്കുക എന്ന് ന്യായ പ്രമാണത്തിൽ കാണുന്നില്ലേ? ഉടനെ അവൻ കൊടുത്ത മറുപടി, ഗുരു ഇതെല്ലാം ഞാൻ ചെറിയ പ്രായം മുതൽ അനുസരിച്ചു വരുന്നു. ഗുരു അവനെ നോക്കിട്ട് പറഞ്ഞു, എന്നാ നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അവൻ വളരെ ധനവാനാകുകയാണ്. കർത്താവ് കൊടുത്ത ഈ മറുപടി അവൻ ദുഃഖിച്ചു പോയതായിട്ടാണ് കാണുവാൻ്റെ കൊണ്ട് കഴിയുന്നത്. അവൻ പോയതിനു ശേഷം അവിടെ വായിക്കുന്നത് യേശു പറയുന്നു, ധനവാൻ സ്വർഗരായിട്ട് കടപ്പാൻ വളരെ പ്രയാസം, അതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുള്ളിൽ കൂടി കടക്കുന്നതാണ് അതിനേക്കാൾ എളുപ്പം. ഉള്ള ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടുവാൻ ആർക്ക് കഴിയും? കർത്താവ് കൊടുത്ത മറുപടി, അത് മനുഷ്യനെ കൊണ്ട് അസാധ്യം, ദൈവത്തെ കൊണ്ട് സകലവും സാധ്യം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ ചോദ്യത്തിന്റെ മറുപടി മനുഷ്യൻ പറയുവാനൊക്കെ ഞാൻ കാത്തിരുന്നു. നമ്മുടെ ദൈവം തന്നെയാണ് മറുപടി പറഞ്ഞത്, മനുഷ്യനെ കൊണ്ട് അസാധ്യം, ദൈവത്തെ കൊണ്ട് സകലവും സാധ്യം. എന്ന് പലക്കാലം ജീവിതത്തിൽ പ്രത്യേക വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ്റെ കൊണ്ടും നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിവുള്ള ദൈവമാണ്. ഇന്ന് പലക്കാലം നമ്മുടെ സകല പ്രശ്നങ്ങളും നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ നമുക്കൊന്ന് വെക്കാം, നമ്മുടെ കരങ്ങളോട്ട് കർത്താവിനെ സ്തുതിക്കാം. ചൈനയില് ബുദ്ധമതത്തിൽപ്പെട്ട ഒരു സഹോദരി കർത്താവിനിലേക്ക് കടന്നു വരികയുണ്ടായി. അവൾ കർത്താവിനിലേക്ക് കടന്നു വന്നതിന് ശേഷം തന്റെ ഭർത്താവ് വീടെന്നും പ്രശ്നമാണ്, ഇവർക്ക് ഇവർക്കൊരു സ്വസ്ഥതയും കൊടുക്കത്തില്ല, ഇവർക്കൊരു കുട്ടിയുണ്ട്, ആ കുഞ്ഞിന് പലപ്പോഴും രോഗം വരും. എന്നാൽ ഈ സഹോദരി മുഴങ്കാലിനേർന്ന് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവ് സൗഖ്യം കൊടുക്കും. വളരെ വിശ്വാസമുള്ള ഒരു സഹോദരി. ഒരു ദിവസം ഈ കുഞ്ഞിന് രോഗം എന്നാൽ കൂടി കുറെ കൊണ്ട് ഭർത്താവ് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പറഞ്ഞു. ഭാര്യ പറഞ്ഞു, വേണ്ട, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഈ പൈതലിന് വേണ്ടി ഞാൻ കടന്നീരോട് പ്രാർത്ഥിച്ച സമയത്തെല്ലാം ദൈവം നമ്പരാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ ദൈവം എന്റെ കുഞ്ഞിന് സൗഖ്യം തരും, അവർക്ക് പൂർണ്ണ വിശ്വാസം. എന്റെ കുഞ്ഞിന് കർത്താവ് സൗഖ്യം തരും. എന്നാൽ ഈ സഹോദരി ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചു പോയി. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. ഈ ഭർത്താവ് വളരെ കോപിതനായി. ഈ ഭാര്യയോട് പറഞ്ഞു, ഈ ഡെഡ് ബോഡി അടക്കം ചെയ്യാൻ ഞാൻ സമ്മതിക്കുന്നില്ല, നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, ഈ ശവശരീരമായിട്ട് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞ് ഈ ഡെഡ് ബോഡി ഈ സഹോദരി ഭാര്യയുടെ തോളിൽ നിന്ന് വെച്ചിട്ട് ഭാര്യയെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി. ഇവിടെ ഈ ഡെഡ് ബോഡിയുമായിട്ട് പോവുകയാണ്. ഒരു നദിയുടെ തീരത്ത് നിന്ന് ഈ ഡെഡ് ബോഡി അവിടെ കരുതി. ആ ഡെഡ് ബോഡിന് മുമ്പിൽ മുടങ്ങാലും എന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, നീർന്ന ഹൃദയത്തോടെ പറയുകയാണ്, ഇത്രയും നാൾ ഞാൻ നിന്നെ അനുഗമിച്ചു. പലപ്പോഴും എന്റെ കുഞ്ഞിന് രോഗമുള്ളപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, നീ എന്റെ കുഞ്ഞിന് സൗഖ്യം തന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം എന്റെ കുഞ്ഞിന് രോഗം വന്നപ്പോൾ ഞാൻ ഉപവസിച്ച് അങ്ങയോട് അപേക്ഷിച്ചു, നീ എനിക്ക് മറുപടി തന്നില്ല. എന്റെ കുഞ്ഞ് മരിച്ചുപോയി. എന്റെ ഭർത്താവ് എന്നെ തള്ളി. ഇനി എനിക്ക് ലോകത്തിൽ ആരുമില്ല. ഞാൻ നിന്നെ സ്വീകരിച്ചതിനാൽ എന്റെ വീട്ടുകാരെല്ലാം എന്നെ തള്ളി. ഇവളങ്ങ് നിരാശയായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി ജീവിച്ചിരിപ്പാട്ടൊക്കെ ആഗ്രഹിക്കുന്നില്ല, ഞാൻ മരിക്കാൻ പോവുക. അന്നാതിന്റെ മുകളിൽ കൂടി ഒരു പാലമുണ്ട്, ആ പാലത്തെ കയറി നദിയിലേക്ക് ചാടി മരിക്കാൻ പോവുകയാണെന്ന് ഇവൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവൾ പാലത്തിന്റെ മുകളിലേക്ക് കയറി. നദിയിലെ നിരാശയായി ആരുമില്ലാത്തവളായി ഈ നദിയിലേക്ക് ചാടി മരിക്കുവാൻ എഴുത്തിയാറാൻ തുടങ്ങുമ്പോൾ മമ്മി എന്നൊരു ശബ്ദം കിട്ടും. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവളോട് ചെന്ന് തന്റെ കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. ഈ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ഇവളിവിടെ വീട്ടിലേക്ക് സന്തോഷത്തോടെ പോവുകയാണ്. വീട്ടിൽ ചെന്ന് വാതുക്കൽ മുട്ടിയപ്പോൾ ആരും കവ കേൾക്കുന്നില്ല. ഈ കുഞ്ഞ് വെളിയുന്നുണ്ട്, പപ്പാ എന്ന് വിളിച്ചു. ഈ കുഞ്ഞിന്റെ അപ്പൻ കെട്ടിയാമിയാകാൻ തുടങ്ങിയായിരുന്നു. പപ്പ എന്നുള്ള കുഞ്ഞിന്റെ വിളി കേട്ടപ്പോൾ കയറവിടെ ഇട്ടിട്ട് ഓടി വന്ന് കവ വന്നപ്പോൾ തന്റെ ജീവനുള്ള കുഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടു. ഭാര്യ പറഞ്ഞു, എന്റെ ദൈവം എന്റെ നമ്മുടെ കുഞ്ഞിനെ ഉയർപ്പിച്ചു. പ്രൈസ്തലോ ആ ജീവനുള്ള വൈദ്യുതമായി വന്നിരിക്കുന്നു. ഈ ദൈവത്തെ ഇനിയെങ്കിലും അനുസരിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഈ ഭർത്താവ് താതെ പിന്നിട്ട് പറഞ്ഞു, എടീ നിന്റെ ദൈവമാണ് ദൈവം, ആ ദൈവത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ അവർ കുടുംബമായി കൈനായി വലിയൊരു പ്രവർത്തനത്തിനെ കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പൈതലെ നമ്മുടെ നിരാശയുടെ നടുവിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ, നമ്മുടെ ദുഃഖങ്ങളുടെ നടുവിൽ എന്റെ പ്രശ്നം ഇന്ന് പൽക്കാലം ആര് പരിഹരിക്കുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ എന്ന് പൽക്കാലം ദൈവം നിന്നോട് ചോദിക്കുന്നു, കഴിയാത്ത കാര്യമുണ്ടോ? നമ്മുടെ ദൈവത്തെ കൊണ്ട് സകലവും സാധ്യം. ഇന്ന് പൽക്കാലം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സെരുബാബേലിന്റെ മുമ്പിൽ വലിയ ഒരു പർവ്വതം നിൽക്കുന്ന കാഴ്ചകൾ. സെരുബാബേൽ ദൈവാലയം പണിയുവാൻ തക്കണം ദൈവത്തിന്റെ നിയോഗത്താൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. അവൻ ദേവാലയം പണിയാൻ തക്കണം പോകുമ്പോൾ മുമ്പിൽ ഇതാ ഒരു പർവ്വതം. നമ്മൾ വെച്ചിരുന്നെങ്കിൽ നടത്തിപ്പില്ല എന്ന് പറഞ്ഞെങ്കിൽ തിരിച്ചു പോയത്. എന്നാ സെരുബാബേൽ അവിടെ നോക്കിയത് പർവ്വതത്തെയല്ല, പർവ്വത്തെ നിർമ്മിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. പ്രൈസ് ദ ലോർഡ്, എന്റെ ദൈവമാണ് ദേവാലയം പണിയുവാൻ എന്നെ പറഞ്ഞേക്കുന്നത്. എന്റെ മുമ്പിൽ തടസ്സമായി മുൻപോട്ട് യാത്ര ചെയ്യാൻ പാടില്ലാതെ ഒന്നും ഒരു പുരോഗതി ലഭിക്കാതെ എന്നെ തടസ്സപ്പെടുത്തുന്ന ഈ പർവ്വതം, ആ പർവ്വത്തെ ഞാൻ നോക്കത്തില്ല. പർവ്വത്തെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കുന്നത്. അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ശബ്ദം കേട്ടു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ ഞാൻ നിന്നെ സമഭൂമിയാക്കി മാറ്റി. ഇന്ന് പൽക്കാലം നിന്റെ മുമ്പിൽ കാണുന്ന പർവ്വത സമമായ പ്രശ്നങ്ങളെ ഇന്ന് പൽക്കാലം സമഭൂമിയാക്കി മാറ്റി നിനക്ക് വിശാലമായ ഒരു വഴിയൊരുക്കി തരുവാൻ കഴിവുള്ള വലിയവനായ ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യമുള്ള നമ്മുടെ കരകളെത്തിക്കെത്താണ് സ്തുതിക്കാം. ആത്മാവിൽ വിശ്വാസത്തോടെ വിശ്വാസം വർദ്ധിച്ച് ഇന്ന് പൽക്കാലം ആത്മാവിൽ ആരാധിച്ച് ബലപ്പെട്ട് വിടുതൽ പ്രാപിച്ചിട്ട് വേണം ഇനി ആരാധന ഹോളിൽ നിന്ന് പോകുവാൻ. പ്രൈസ്തലോ, ഇന്ന് പൽക്കാലം പ്രശ്നങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്ന ജീവിതമേ, ഏത് വിഷയം വെച്ച് ഇന്ന് പൽക്കാലം നീ പ്രാർത്ഥിക്കുന്നുവോ ഇന്ന് പൽക്കാലം ദൈവാത്മാവിനാൽ ദൈവാന്റെ ശക്തിയാൽ ഞാൻ ശക്തിയോടെ നിങ്ങൾ കാര്യം ഓർപ്പിക്കട്ടെ. നിന്റെ പ്രശ്നം പരിഹരിപ്പാൻ ഇന്ന് പൽക്കാലം നാളെയല്ല, ഇന്ന് പൽക്കാലം തന്നെ പരിഹരിച്ച് ന്യായിക്കുവാൻ കഴിവുള്ള വലിയവനായ ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം നിഷേധിക്കുന്നത്. കരങ്ങളെത്തിക്കെത്താൻ സ്തുതിക്കാം. നമ്മൾ ദൈവത്തിന്റെ വാചനത്തെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. മാർത്ത യേശു ചരിക്കുമെന്ന് പറഞ്ഞ വാചകം, ലാസർ മരിച്ചുപോയി, ഞാൻ തന്നെ അടക്കം ചെയ്തു. ഇത് നാലാം ദിവസമാണ്. മാർത്ത ഏറ്റെന്ന് പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ എന്തായിരുന്നു? മരിക്കയില്ലായിരുന്നു. ഇനി അടുത്ത വാചകം ശ്രദ്ധിക്കണം. അടുത്ത ഇവിടെ പറയുന്ന വാചകം, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം അത് നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. നോക്കട്ടെ, അവളുടെ വിശ്വാസം എന്തോ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അടുത്ത വാചകം, നീ ഇപ്പോഴും ദൈവത്തോട് എന്തപേക്ഷിച്ചാലും അത് നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. അവരുടെ കർത്താവ് പറഞ്ഞ വാചകറിയാമോ, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അവരുടെ വിശ്വാസം എന്നോട് വരുന്ന ഒന്നെ അവള് കൊടുത്ത മറുപടി അറിയാമോ, ഊലക്കാവേ ഒടുക്കത്തെ നാളിൽ പുനർത്താൻ ദിവസത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും ഞാൻ അറിയുന്നു. പ്രേസ്തലോ, ഇവർ ആദ്യം പറഞ്ഞ വാചകം എന്താ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അടുത്ത വാചകം ശ്രദ്ധിക്കണം, ഇപ്പോഴും നീ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. അവരുടെ വാചകം കേട്ട കർത്താവ് പറഞ്ഞത് നിന്റെ സഹോദരൻ ഉയർത്തെ നിൽക്കുന്നു. അവർക്ക് വിശ്വാസമില്ല. അവൾ പറയാണ്, ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. കർത്താവ് കൊടുത്ത മറുപടി, മാത്രേ ഞാൻ തന്നെ പുനർത്തുവാനും ജീവനുമാകുന്നു. മരിച്ച എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് പലകാലം ദൈവക്കളെ നമ്മളെ ഒട്ടും സംശയം ഉണ്ടാകാൻ പാടില്ല. ഇസ്രായേലിൽ ഉണ്ടായ സംശയം പോലും നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പൽക്കാലം പുനർത്തുവാനും സത്യമായ നമ്മുടെ കർത്താവായ യേശു നമ്മുടെ മധ്യ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ, നിന്റെ വേദനകളെ മാറ്റുവാൻ, നിന്റെ ദുഃഖങ്ങളെ മാറ്റുവാൻ കഴിവുള്ളവനായ ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. രാഘവ എന്ന് പറയുന്ന രാജ്യത്തെ, ഒരു ചെറിയ രാജ്യമാണ്. അവർക്കൊരു പാസ്റ്ററെ ഞാൻ ഒരു ദിവസം ലൂസിയാനായി വെച്ച് പരിചയപ്പെടുകയുണ്ടായി. ആ ദൈവത്തിന്റെ ദാസൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചറിഞ്ഞപ്പോൾ അനേക ആന്മാക്കൾ കടന്നു വരാൻ തുടങ്ങി. അനേക ആന്മാക്കൾ കടന്നു വന്നപ്പോൾ അവരെ ഇരുത്തുവാൻ നിൽക്കുന്ന ഒരു സ്ഥലമില്ല. പ്രേസ്തലോ, ഇരുത്തുവാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ഭാരമായി. കാരണം അവയെങ്ങനെ ആന്മാക്കളെ കൊണ്ട് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയാൻ വരാം. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഇത് നടന്ന സംഭവം, എങ്ങനെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അദ്ദേഹം ഒരു സ്ഥലം പോയി കണ്ടുപിടിച്ചു. അത് വാങ്ങിക്കാൻ തക്ക പണമില്ല. പണമില്ലാതെ വന്നപ്പോൾ താൻ തീരുമാനിച്ചു തന്റെ ഒരു കണ്ണ് വിറ്റിട്ട് ആ കണ്ണിന്റെ വിലയായിട്ട് കിട്ടുന്നത് കൊണ്ട് ഈ സ്ഥലം വാങ്ങിക്കാൻ കഴിയും. അതിന്റെ എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയാൻ വരാം, ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു കണ്ണ് വിറ്റ ആ കണ്ണ് വിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഈ സ്ഥലം വാങ്ങിപ്പാൻ തൊക്കെ ഒന്നും കഴിയും. അതനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എഴുതി കൊടുത്തു തന്റെ കണ്ണ്, ഒരു കണ്ണ് വിറ്റ് സ്ഥലം വാങ്ങിക്കുക, ഒറ്റ കണ്ണ് നാളെ കർത്താവിന് വില ചെയ്യുക. തീരുമാനിച്ച് ഹോസ്പിറ്റലിൽ എഴുതി കൊടുത്തു. തന്റെ ഓപ്പറേഷൻ ദിവസം വന്നു, തനിക്ക് മയങ്ങാനുള്ള മരുന്ന് കൊടുത്തു, താൻ മയങ്ങി. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്റെ കണ്ണിന്മേൽ കത്തി എടുത്ത് വെച്ച്, ഒരു കണ്ണ് ചൊളന്ന് മാറ്റാൻ തക്കണം കത്തി എടുത്ത് കണ്ണിന്മേൽ വെക്കുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ശബ്ദം കേട്ടു, എന്റെ ദാസന്റെ കണ്ണിന്മേൽ നിന്റെ കത്തി വെക്കരുത്. ഈ ഡോക്ടർ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. അനേകന്റെ കണ്ണ് ഇതുപോലെ ചൊളന്ന് മാറ്റിയിട്ടുണ്ട്. പരിചയ സമ്പന്നനായ ഡോക്ടറാണ്. ഇതുവരെയും ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. വീണ്ടും ഡോക്ടർ സംശയിച്ചു, വീണ്ടും കത്തിയെടുത്തു, തന്റെ കണ്ണിന്റെ വെക്കാൻ തക്കണം. ഒരുപിടുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടിപെട്ടുന്ന പോലെ ഒരു ശബ്ദം, എന്റെ ദാസന്റെ കണ്ണിന്റെ നിന്റെ കത്തി വെക്കരുത്. ഡോക്ടറിന്റെ കൈ വരയ്ക്കാൻ തുടങ്ങി. ഡോക്ടർ കത്തി താഴെ ഇട്ടു. ഇദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു വരാൻ വേണ്ടി നോക്കിയിരുന്നു. ഈ ബോധം തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ കണ്ണ് ഞാൻ ചൊളന്ന് മാറ്റിയില്ല. ഞാൻ രണ്ടു പ്രാവശ്യം കണ്ണിനെ കത്തി വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം കേട്ടു, എന്റെ ദാസന്റെ കണ്ണിന് നിന്റെ കത്തി വയ്ക്കരുത്. കാരണം എന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പാസ്റ്ററാണ്, ഒരു സ്ഥലം വാങ്ങിപ്പാൻ, പള്ളി പണിയാൻ ഒരു സ്ഥലം വാങ്ങിപ്പാൻ തക്കണം ഞാൻ കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിരിക്കുകയാണ്. ഈ കണ്ണ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം എനിക്കത് വാങ്ങിക്കാൻ. ഓ, അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിന്റെ ദൈവമാണ് എന്നോട് സംസാരിച്ചത്, ആ സ്ഥലം ഞാൻ വാങ്ങിച്ചു തരാം. ആ ഡോക്ടർ രക്ഷിക്കപ്പെട്ടു, ആ ഡോക്ടർ സ്ഥലവും വാങ്ങിച്ചെടുത്തു, അവിടെ ഒരു കെട്ടിടവും പറഞ്ഞു കൊടുത്തു. ഇന്ന് മറക്കാലം ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വൈദലെ നിന്റെ ജീവിതത്തിൽ നിന്നെ നിന്റെ ഉള്ളത്തിൽ ഉണ്ടാകുന്ന ചില കുറുക്ക് വഴികൾ നിമിത്തം എങ്ങനെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നമ്മുടെ പ്ലാനുള്ള ദൈവത്തിന്റെ പ്ലാൻ, ക്രൈസ്തലോ നമ്മുടെ ആലോചന അല്ല, ദൈവത്തിന്റെ ആലോചന. നിനക്ക് വേണ്ടി പുതിയ വഴികളെ ഇന്ന് മറക്കാലം ഒരുക്കി തന്ന് നിന്റെ നേട്ടമായ നിലയിൽ നടത്തുവാൻ കഴിവുള്ള വലിയവരായി ദൈവം ഇന്ന് മറക്കാലം ഉള്ളതാൻ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ദൈവത്തെ കൊണ്ട് സകലവും സാധ്യം, മനുഷ്യനെ കൊണ്ട് അസാധ്യം. ക്രൈസ്തലോ എല്ലാവരും കേട്ടാലും ചുരുക്കേ നേരത്തെ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ ഉണർത്തുവാനും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താർ എന്താ വായിക്കുന്നത്? കർത്താവ് പറഞ്ഞു, അവനെ വെച്ചത് എവിടെ? ക്രൈസ്തലോ പറഞ്ഞേ, അവർ കൊണ്ടുപോയി അവനെ വെച്ച സ്ഥലം കാണിച്ചോണ്ട് കർത്താവേ മരിച്ചിട്ട് 4 ദിവസമായി. അർത്ഥ കർത്താവിന്റെ മറുപടി, കല്ല് ഉരുട്ടി മാറ്റി. ക്രിസ്തലോ ഉടനെ മാർത്ത പറഞ്ഞു, കർത്താവേ നാറ്റം വെച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ അത് മാറ്റേണ്ട ആവശ്യമില്ല, നാറ്റം വെച്ചു തുടങ്ങി. ക്രിസ്തലോ കർത്താവ് പറഞ്ഞു, ഇല്ല കല്ലുരുട്ടി മാറ്റി. കല്ലുരുട്ടി മാറ്റി. കർത്താവ് സ്വർഗത്തേക്ക് നോക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അന്നിട്ട് പറഞ്ഞ മറുപടി, യാത്രയേ പുറത്തു വരിക, ഇന്ന് ലോകം മുഴുവൻ നീ നാറ്റം വെച്ചു വന്നു, ഇനി ഒരിക്കലും എഴുന്നേക്കാൻ പാടില്ലെന്നും നിന്റെ കൈയും കാലും കെട്ടി നിനക്കൊരു പുരോഗതി ഉണ്ടാകാതെ നിന്റെ ജോലി സംബന്ധമായ പ്രശ്നത്തിൽ കുരുക്കളിട്ട് നിന്റെ മുന്നോട്ട് വിടാതെ പോരാടുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ ഇന്ന് വൽക്കാലം വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് വൽക്കാലത്തെ പൊട്ടിച്ചു മാറ്റി നിനക്കൊരു ഉത്സാഹം തരുവാൻ കഴിവുള്ള വലിയവനായ ദൈവത്തെയാണ് ഇന്ന് വൽക്കാലത്ത് സേവിക്കുന്നത്. നാളുകളായി ഒരു പുരോഹിതനായി പാർട്ടിക്കുന്നു, ആഗ്രഹിക്കുന്നു, കയ്യും കാലം കെട്ടി ഒരു കാലത്ത് എഴുന്നേറ്റ് വരാൻ ഒക്കാത്ത നൽകി വലിയ കല്ല് ഉരുട്ടി വെച്ച് നിനക്കൊരു പുരോഗതി കാണുവാൻ തക്കുന്ന ആഗ്രഹമില്ലാതെ അസൂയ കൊണ്ട് നിന്നെ തടഞ്ഞെത്തുന്ന സകലവിധ പോരാട്ടങ്ങളെ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനാകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് വർക്കാലം ശാസിക്കുകയാണ്. കഴിയാത്ത കാര്യമുണ്ടോ? അവന്റെ കയ്യും കാലം കെട്ടി ക്രൈസ്തലോ കെട്ടപ്പെട്ടവനായി അവൻ പുറത്തു. കർത്താവ് പറഞ്ഞ അവനെ കെട്ടഴുപ്പി. ഇന്ന് പറഞ്ഞാൽ ഞാൻ ദൈവാത്മാവിനെ ഓർപ്പിക്കട്ടെ, നിനക്ക് ആരിട്ട് വെച്ചോ? ആരാണോ നിനക്ക് കുരുക്ക് വെച്ചത് അവരെ കൊണ്ട് തന്നെ നിന്റെ കുരുക്കുകളെ അടിപ്പിക്കുവാൻ നമ്മുടെ ദൈവ ശക്തനാണ്. നിന്റെ കയ്യും കാലും ആരാ കെട്ടിരിക്കുന്നത്? സഹോദര പ്രാർത്ഥിക്കേ, എന്റെ ദൈവത്തെ കൊണ്ട് എല്ലാ സാധ്യതകളും പ്രാർത്ഥിക്കേ. ആര് കെട്ടി കെട്ടിയോ? ആര് നിനക്ക് കുരുക്ക് വെച്ചോ? അവരെ കൊണ്ട് തന്നെ അതരിച്ചു മാറ്റിക്കുവാൻ ഞാനുള്ളതായ ദൈവം ജീവിക്കുന്നു. എന്ന് പലർക്കും ചെറിയ കാര്യങ്ങളിൽ സംശയമാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു വാചകം, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുപ്പി, ജനം 4 നാളായി നമ്മളോടൊപ്പമായിരിക്കും. പറഞ്ഞ അവർ കൊടുത്ത മറുപടി, കർത്താവെ ഇത്രയും വലിയ പുരുഷാരത്തിന് എവിടെ നിന്ന് അപ്പം കൊണ്ടുവരും? സംശയമാണ്. ഇപ്പോ പുരുഷാരം 4000 പുരുഷാരമേ ഉള്ളൂ, അപ്പമാണെങ്കിൽ ഏതപ്പമുണ്ട്? നേരത്തെ ആണെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരത്ഭുതം കണ്ട ശിഷ്യന്മാർ അവിടെ നിൽക്കുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം ഇവർ കണ്ടതാ. ക്രിസ്തലോ നിങ്ങൾ എന്റെ കൂടെ വരണം, ശ്രദ്ധിക്കണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം ഇവരങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. ക്രിസ്തലോ അവർ പറയുന്നതായ വാചകം എന്തെന്നറിയാമോ? കർത്താവേ ഈ പ്രശ്നത്തെക്കാൾ ഒരു ചെറിയ പ്രശ്നമായിരുന്നു നമ്മുടെ നേരത്തെ പ്രശ്നം. അന്ന് പുരുഷാരം 5000 ഉണ്ടായിരുന്നുള്ളൂ, അപ്പമാണെങ്കിൽ 5 ഉണ്ടായിരുന്നുള്ളൂ. 5 അപ്പം കൊണ്ടാണ് നീ 5000 പേരെ പോഷിപ്പിച്ചത്. ഈ പ്രശ്നം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തെക്കാൾ ഒരു വലിയ ചെറിയതല്ല, വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ അന്നത്തെ പ്രശ്നവും ഇന്നത്തെ പ്രശ്നവും നമ്മൾ ആലോചിക്കാമെങ്കിൽ, ഇന്ന് അപ്പമാണെങ്കിൽ എത്ര ഉണ്ടായി? 7 ഉണ്ടായി. പുരുഷാരമാണെങ്കിൽ 4000 ഉള്ളൂ. ക്രൈസ്തലോ 4000 പുരുഷാരം, അപ്പമേറെ. നേരത്തെ ആണെങ്കിൽ 5 അപ്പം 5000 പുരുഷന്മാർ, ഇതിനേക്കാൾ വലിയ പ്രശ്നം. ഇവര് കർത്താവ് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇവർ പറയേണ്ട വിഷയം എന്തായിരുന്നു? കർത്താവേ നിന്നെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ലല്ലോ, ഇതിനേക്കാൾ വലിയൊരു പ്രശ്നമല്ലേ നീ നേരത്തെ പരിഹരിച്ചത്. ആ പ്രശ്നവും ഇന്നത്തെ പ്രശ്നവും തമ്മിൽ തുലനം ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ പ്രശ്നമൊന്നുമില്ല. കർത്താവേ നിന്നെ കൊണ്ട് സകലവും സാധ്യമെന്ന് പറയേണ്ട പ്രിയപ്പെട്ടവര്, ഇവര് പറയുന്നത് കണക്കൂട്ടി പറയാണ്, 200 പണത്തിന് അപ്പം വാങ്ങിച്ചാലും അതുകൊണ്ട് മതിയാകത്തില്ല. സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്ന് പൽക്കാലം നമ്മൾ ഒന്ന് പഠിച്ചു നോക്ക, കഴിഞ്ഞ കാലങ്ങളിലെ പ്രശ്നങ്ങളും ഇന്നത്തെ പ്രശ്നം തമ്മിൽ ഒന്ന് തുലനം ചെയ്തേ. കഴിഞ്ഞ കാലങ്ങളിലെ പ്രശ്നം ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കാൾ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തെ പരിഹരിപ്പാൻ കഴിവുള്ളവനായ ദൈവം ഇന്ന് പൽക്കാലം അതിനേക്കാൾ ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ട് നീ സംശയിക്കുന്നു? ശ്രേഷ്ഠലോ ഇന്ന് നീ പറയേണ്ടത് എന്റെ ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ എന്റെ ദൈവം പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എന്റെ ചെറിയ പ്രശ്നവും പരിഹരിപ്പാൻ കഴിവുള്ളവനായ വലിയവനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാതവണ്ണം അവന്റെ കരം കുരുങ്ങി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. കരങ്ങളെ അനുസ്തുതിക്കാം. ക്രൈസ്തലോ സമയം പോകുന്നുണ്ട്, ഞാൻ ചുരുക്കത്തെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു അപ്പോസ്തല പ്രവൃത്തി 12 നമ്മൾ വായിക്കുന്നു, അതേ പത്രോസിനെ പിടിച്ച് ചാരാഗ്രഹത്തിയിട്ടു സഭ എന്ത് ചെയ്തു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചോണ്ടിരുന്നു. ക്രൈസ്തവ അവിടെ ഒരു അല്പസമയം നിൽക്കണം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചോണ്ടിരുന്നു. പത്രോസ് വിടുവിക്കപ്പെട്ട് വന്ന കാര്യമല്ല നിങ്ങൾക്കറിയാം. പത്രോസ് അതിനു മുമ്പ് യാക്കോബിനെ വാളുകൊണ്ട് വന്നു. വാളുകൊണ്ട് വന്നത് ജനത്തിന് ഇഷ്ടമായതുകൊണ്ടാണ് ഇപ്പോൾ പത്രോസിനെ പിടിച്ചെന്നിരിക്കുന്നത്. കാരാകെ തെറ്റിക്കുന്നു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥനാ വിഷയം എന്താണെന്നറിയാമോ? കർത്താവേ പത്രോസിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ, നിങ്ങളെല്ലാം ക്ഷണിച്ചത് എനിക്കറിയാം, ബന്ധനങ്ങളെ അറുത്ത് മാറ്റണമേ, ഇതൊക്കെ പറഞ്ഞാണിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാചകം, പത്രോസിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ് കടന്നു ഉറങ്ങി. വലിയൊരു അത്ഭുതമാണ്. നാളെ പത്രോസിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്താൻ പോവാ, നിങ്ങളുടെ സൗന്ദര്യം കാണിക്കാനാണോ? അല്ല, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതുപോലെ കൊല്ലാൻ വേണ്ടിയാണ്. കാരണം യാക്കോബിനെ കൊന്നത് ജനത്തിനെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് പത്രോസിനെ പിടിച്ച് ജനത്തിന് മുമ്പിൽ നിർത്താൻ തൊക്കെ കൊണ്ട് പോവുകയാണ്. ക്രൈസ്തലോ അപ്പൊ അവിടെ വായിക്കുന്നത് പത്രോസിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ പ്രാപിച്ചതിന്റെ കാലേ രാത്രി പത്രോസ് കിടന്ന് ഉറങ്ങി. നമുക്കാണ് ഉറക്കം വരുമോ? നാളെ നമ്മുടെ ജോലി പോകാൻ പോവാന്ന് പറഞ്ഞാൽ ഉറക്കം വരുമോ? നാളെ എക്സിറ്റ് അടിച്ച് ഇന്ത്യക്ക് വിടാൻ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഉറക്കം വരുമോ? ഇല്ല, വരത്തില്ല. പ്രിയസ്ഥലോ അങ്ങനെയാണെങ്കിൽ ജനത്തിന് മുമ്പിൽ വെച്ച് കത്തി കത്തിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ആർക്കാ ഉറക്കം വരുന്നത്? പക്ഷെ പത്രോസ് എന്ത് ചെയ്തറിയാമോ? കിടന്നുറങ്ങി. ആ എന്താ ചെയ്യാൻ നമുക്ക് അങ്ങനെ കിടന്നുറങ്ങിയത്? നിങ്ങൾ പറയും ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ, എന്തൊരു സമാധാനം, നീയല്ലോ യഹോവ എന്നെ നിർദ്ദയം അസിക്കുമാറാക്കുന്നത്. ഇതായിരിക്കും നമ്മുടെ വാക്യം. അതല്ല, പത്രോസ് എന്നോട് മർക്കോസിന്റെ മാറി വെച്ച് കർത്താവ് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. രണ്ടാമതും ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ നീ മകളെ, നിങ്ങൾ പത്രോസിനെ ഈ കൂട്ടായ്മയിലൊന്ന് ശ്രദ്ധിക്കണം. എപ്പം കർത്താവ് അവനെ വിളിച്ചാലും വിളിക്കുന്ന വിളി അവന്റെ അച്ചാന്റെ പേരോട് പറഞ്ഞു, യോഹന്നാന്റെ മകനായ ശിമോനെ അല്ലെങ്കിൽ ദറിയോന എന്റെ അച്ഛാന്റെ പേര് വർക്കീന്ന്. ഇവിടുത്തെ പാസ്റ്റർ സണ്ണി ജോർജ് എഴുന്നേറ്റെന്ന് പറയാം, പാസ്റ്റർ അല്ല ആ വർക്കിയുടെ മകനായ ആൻഡ്രൂസേ. ഒന്ന് പറഞ്ഞാല് ഞാൻ അങ്ങ് തിരിച്ചു പറയും, പിന്നെയും പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്ക് ദേഷ്യപ്പെട്ടു. ഇവനായോണ്ട് ഈ കൂട്ടായ്മ നിന്നത് അവനെ പത്രോസ്, എല്ലാവരുടെ മുന്നിൽ വെച്ച് എപ്പം വിളിച്ചാലും പത്രോസ് നേരത്തെ വിളിച്ചാൽ പോരെ, എപ്പം വിളിച്ചാൽ യോഹന്നാന്റെ മകനായ ശിമോനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഇവന്റെ വലിയ എല്ലാം വിട്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാ, എല്ലാരെക്കാട്ടും എന്തോ വിട്ടെന്നാ, ഒരു പടകും വലയും വിട്ട കാര്യം പറഞ്ഞ പുള്ളി നടക്കുന്നു, അത് വിട്ടെന്ന് പറഞ്ഞാൽ നടക്കുന്നു. അപ്പൊ ഇവനെ ഒതുക്കാനുള്ള ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, അതിന് വിളിക്കുന്ന വിളിയാ യോഹന്നാന്റെ മകനായ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ അറിയാം, നിന്റെ അച്ചായനെയും നല്ലോണം അറിയാന്ന് എന്റെ അർത്ഥം. റീസനോ ഇത് നിങ്ങൾ ആരോഗ്യം പറയും കേട്ടോ, കാരണം ചെറിയ ഒതുക്കാൻ ഇതേ ഉള്ളൂ മാർഗം. വലിയ ഭാരമിനൊക്കെ പറയുമ്പോഴേ ഈ ഇറങ്ങിയ നടപ്പൊക്കെ കാണുമ്പോൾ ജനിച്ചപ്പോഴേ ഇങ്ങനെ വന്നെന്നൊക്കെ അങ്ങ് തോന്നും. അവരൊക്കെ ഒതുക്കാൻ ഇതാ പണി, പക്ഷെ നിങ്ങളും ചെയ്യല്ലേ. യോഗനാഥ മകനായ സീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടാമത് ചോദിച്ചപ്പോ പറഞ്ഞു, കർത്താവ് എനിക്ക് നിന്നോടൊന്നുണ്ട്, പ്രിയമുണ്ട്. മൂന്നാമതും, യോഗനാഥ മകനായ സീമോനെ, നമ്മുടെ കർത്താവ് ഉണ്ടല്ലോ, ഇവൻ ഒതുങ്ങുന്ന നമ്മുടെ കർത്താവ് വിളിച്ചത് കേട്ടോ, ഇവനൊന്ന് ഒതുങ്ങുന്ന നമ്മുടെ. പക്ഷെ മൂന്നാമത്തെ വിളിയിൽ ഒതുങ്ങിപ്പോയി. മൂന്നാമത്തെ വിളിയിൽ ഇവൻ പറഞ്ഞു, സങ്കടപ്പെട്ട് പറഞ്ഞു, കർത്താവ് നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പൊ കർത്താവ് ഒരു പ്രവചനം പ്രവചിച്ചു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ ഇഷ്ടമുള്ളത് നടന്നു, അപ്പോ നീ വയസ്സനായ ശേഷം മറ്റൊരുത്തൻ നിന്റെ ആരോഗ്യത്തിൽ നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഇങ്ങനെ അവന്റെ മരണവിധ സൂചിപ്പിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്രോസ് വയസ്സനായ ശേഷമേ മരിക്കുന്നു. ഇവനൊരു ഗുണമുണ്ട്, പ്രവചനം കേട്ടാൽ കുറിച്ചിടുന്ന ഒരു സ്വഭാവമുണ്ട്. അന്ന് അവൻ പ്രവചനം കുറിച്ചിട്ടതാ, ഇപ്പൊ ജയിലിൽ കിടക്കുക, നാളെ ഇവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തി ഇവന് തല വെക്കാൻ പോവുക. ഇതിവൻ അറിഞ്ഞിട്ടും ഇവൻ അതെ എത്രാളം കാണിക്കാഞ്ഞതിന്റെ കാരണം എന്താണ്? ഈ പ്രവചനമാണ്. ഇന്ന് പൽക്കാലം ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവ് നിന്നോട് എന്തെങ്കിലും വാക്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിൽ ഒരിക്കലും മാറ്റം ഉണ്ടാകില്ല. ആരെങ്കിലും കർത്താവിനെ സ്തുതിക്കാം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഈ പത്രോസ് ജയിലിൽ കിടന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാണ്, കർത്താവേ നീയാണ് എന്നോട് പറഞ്ഞത് മർക്കോസിന്റെ മാളിയ വിട്ട് ഞാൻ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ. തന്റെ ശരീരം നോക്കിട്ട് ഇപ്പോഴും വയസ്സിന്റെ ഒരു ലക്ഷണവുമില്ല. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ വയസ്സനായിട്ടില്ല, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങാണ്, നീ എന്നോടൊരു വാക്ക് പറഞ്ഞാണ് നീ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി കിടന്നുറങ്ങി. ഇവൻ ഉറങ്ങുന്നതിന് വ്യക്തമായിട്ട് അറിയാം, കേരദാവ് എത്ര കിടന്ന് ഞാനിയാലും എന്റെ മരണം നാളെ നടക്കത്തില്ല. എന്റെ ദൈവം ചില വശങ്ങും എന്നോട് പറഞ്ഞതാണ് നീ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ. ഇന്ന് പാൽക്കാലം എന്തിന് ഭാരപ്പെടുത്തുക മക്കളെ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നമ്മുടെ ദൈവത്തെ കൊണ്ട് സകലം സാധ്യം. നീ എന്തുകൊണ്ട് ദൈവത്തിന്റെ വാക്കത്തെങ്കിലും അവിശ്വസിക്കുന്നു? എന്തുകൊണ്ട് ഇന്ന് പാൽക്കാലം നീറിപ്പോകുന്നു? എന്തുകൊണ്ട് ഇന്ന് പാൽക്കാലം അതേ സങ്കടത്തോടെ ഇരിക്കുന്നു? നിന്നെ വിടുവിപ്പാൻ ശക്തനായ ദൈവം, നിന്നെ ഉദ്ധരിപ്പാൻ കഴിവുള്ളതായ ദൈവം, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കഴിവുള്ളതായ ദൈവം ഇന്ന് പാൽക്കാലം നമ്മുടെ മധ്യമുള്ള നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. ഇത്ര നല്ലിടയൽ ഉത്തമ ദൈവത്തിന്റെ വാക്യത്തെ നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടുന്ന നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. ഈ പത്രോസിന്റെ ഉറക്കം കണ്ടപ്പോ ഞാനും വിചാരിക്കുന്ന സ്വർഗം ഞെട്ടിപ്പോയെന്ന്. അത് നിങ്ങള് ഒരു അതിശയോക്തിയായിട്ട് വിചാരിക്കണ്ട, യാക്കോബിന്റെ ആളുകൊണ്ട് വന്നപ്പോൾ സ്വർഗം മൗനമായിരുന്നല്ലോ എന്ന പത്രോസിന്റെ വിഷയം വന്നപ്പോ സ്വർഗം ഞെട്ടിപ്പോയി. രാത്രി ദൈവം തന്റെ ദൂതനെ അയച്ചു, എന്റെ മകൻ കിടന്നുറങ്ങുന്നത് കള്ളയുറക്കമല്ല, ചുമ്മാ കിടന്നുറങ്ങുന്നല്ല, എല്ലാം പറഞ്ഞു. കാരണം ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞു പോയി, നീ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ചു, പത്രോസിനെ കൊട്ടി എഴുന്നേക്കാൻ പറഞ്ഞു, അവന്റെ കയ്യിലെ ബന്ധനങ്ങളെല്ലാം താഴെ വീണു, എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. ദൂതന്റെ പുറകെ പോവുക, ഒന്നാം വാതിൽ രണ്ടാം വാതിൽ ഇരുമ്പ് വാതിൽ, ദൈവ പൈതലേ നിന്റെ മുമ്പിൽ സാധാരണ തർക്കങ്ങളുടെ നടുവിൽ നീ ഭാരപ്പെടണ്ട. നീ കർത്താവിന്റെ പുറകെ പോയാൽ മതി, നീ കർത്താവിനോട് കൂടെ യാത്ര ചെയ്താൽ മതി. ഇന്ന് വൽക്കാർ നിന്റെ മുമ്പിൽ കാണുന്ന സകല തർക്കങ്ങളെയും മാറ്റി ഒരു വിശാലമായ വഴി ഒരുക്കി തരുവാൻ കഴിവുള്ളവനായ ദൈവമാർഗിരിക്കുന്നു. ഇന്ന് പലരും ഒരു നല്ല ഉയർച്ച ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. എങ്ങനെയുള്ള ഉയർച്ചയാണ് നമുക്ക് ആവശ്യം? നമ്മുടെ ഉയർച്ച ദൈവത്താൽ ലഭിക്കുന്ന ഉയർച്ച. ഞാനും പിന്നെയും കോട്ടയക്കാരനാണല്ലോ. ഈ കോട്ടയത്ത്, ഈ കോട്ടയം ടൗണിൽ ഒരു വലിയൊരു വാട്ടർ ടാങ്കുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ വാട്ടർ ടാങ്കിന്റെ ഒരു ദിവസം രാവിലെ ജോലിക്കാരെല്ലാം ജോലിക്ക് പോകാനായിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് മുകളിൽ ഒരു അനക്കം കിട്ടും. അനക്കം കേട്ടപ്പം അവര് വാട്ടർ ടാങ്കിന്റെ മുകളിലോട്ട് നോക്കിയപ്പോ ഒരു ടാക്ക് കൊണ്ട് ഒരു പെര ഉണ്ടാക്കി അതിനെ മുകളിൽ വീട് വെച്ചിരിക്കുക. പറഞ്ഞേ ഈ ജോലിക്കാർ പറഞ്ഞു നീ താഴെ ഇറങ്ങി വരണമെന്ന് പറഞ്ഞു. ഒരു അപകട സ്ഥാനത്തേക്ക് ആ പറഞ്ഞു ഞാൻ ഇറങ്ങിട്ടില്ലെന്ന് പറഞ്ഞു. പറഞ്ഞ ഈ ജോലിക്കാരൻ അറിയാമോ, പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് എസ് ഐയോട് എല്ലാം പറഞ്ഞു ഒരുത്തൻ അപകട സ്ഥാനത്ത് വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറിയിരിപ്പുണ്ട്, അവിടെ പെര വെച്ച് അതേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നു, എത്രയും വേഗം അവിടെ നിന്ന് ഇറക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞ എസ് ഐയും പോലീസുകാരെല്ലാം കൂടെ ഇത് മലയാള മനോരമയ്ക്കത് വന്ന കള്ളത്തരമൊന്നുമല്ല. പറഞ്ഞ എസ് ഐയും പോലീസുകാരും പെട്ടെന്ന് ഈ വാട്ടർ ടാങ്കിൽ കഴിക്കുമെന്ന് അതൊക്കെ വന്നിട്ട് മുകളിലോട്ട് നോക്കി, മുകളിലോട്ട് നോക്കിയ വേളയിൽ ഇതാ ഒരുത്തൻ പെര വെച്ചിരിക്കുക. പറഞ്ഞ എസ് ഐ പറഞ്ഞു ഇറങ്ങി മാറാന്ന് പറഞ്ഞു. പറഞ്ഞേ ഈ പെര വെച്ചെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. പറഞ്ഞ എസ് ഐ പറഞ്ഞു നിന്നെ ഞങ്ങൾ ഇറക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞേ എനിക്ക് ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, ഈ വാട്ടർ ടാങ്കിന് മുകളിൽ ഇരിക്കുന്നവൻ എസ് ഐയോട് പറഞ്ഞൊരു വാചകം പറയാനാ ഞാൻ വന്നു. ആ വാചകം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. എടാ എസ് ഐയെ വിളിക്ക, എടാ എങ്ങനെയെങ്കിലും ഒരുത്തനൊരു ഉയർച്ച ഉണ്ടായാൽ അവനെ നിങ്ങൾക്ക് താഴെ ഇറക്കണം. അവനെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, അവനെ നിങ്ങൾക്ക് താഴെ ഇറക്കണം. ഇതാണോ ദൈവമക്കളെ ഉയർച്ച? അതെന്തൊരു ഉയർച്ചയാണ്? വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി പെര വെക്കുന്നതാണ് ഉയർച്ച. ഇന്ന് മാനുഷികമായ രംഗം നമ്മൾ നോക്കിയാൽ പലരുടെ ഉയർച്ച എങ്ങനെയാണ്? അങ്ങനെയുള്ള ഒരു ഉയർച്ചക്കല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഉയർച്ചക്കല്ല നമ്മുടെ മുമ്പിൽ കാണുന്ന ദർശനം മാറുന്നത്. എന്ന് പറഞ്ഞാലും നമ്മുടെ മുമ്പിൽ കാണുന്ന സകല ദർശനങ്ങളെയും മാറ്റി. പ്രേസലോ ഒന്നാം വാതിലും രണ്ടാം വാതിലും ഇരുമ്പ് വാതിലും നിന്റെ മുമ്പിൽ നിന്ന് മാറ്റി നിനക്കൊരു പുരോഗതി ഉണ്ടാക്കി തരുവാൻ കഴിവുള്ളവനായ ദൈവത്തെയാണ് ഇന്ന് വൽക്കാലം നമ്മൾ സേവിക്കുന്നത്. പ്രേസലോ എനിക്ക് ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും കേട്ടോ, രണ്ടൊന്നും മിണ്ടുള്ളൂ. അതായത് ഈ പത്രോസ് എങ്ങോട്ടാ ചെന്നത്? സിനിമാ തിയേറ്ററാണ് പോയത്. ആലപ്പുഴ ഒരാൾ ബന്ധക്കോസുകാരെന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ സിനിമാ തിയേറ്ററാണ് പോകുന്നത്. ഇവനെങ്ങനെയാണോ, ഇവൻ ജയിലിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞ ഉടനെ പോയത് എങ്ങോട്ടെന്ന് അറിയാമോ? ബന്ധക്കോസുകാരുടെ വീട്ടോട്ടാ. അതേ മറിയയുടെ ഭവനം പ്രാർത്ഥനാലയമായി മാറിയിരിക്കുക. മറിയയുടെ വീടിന്റെ വാതിലൊക്കെ ചെന്ന് കൊട്ടി കൊട്ടിപ്പോ ആരാ വന്ന് കഥ തുറക്കാൻ വന്നത്? രോദ പോണെന്ന് ചോദിച്ചു. ഉടനെ പത്രോസ് പറഞ്ഞു ഞാൻ പത്രോസ് ആകുന്നു എന്ന് പറഞ്ഞു. പത്രസാഹെന്ന് പറഞ്ഞപ്പോ ഈ രോദ ഈ കൊച്ച് കഥ തുറക്കാതിരുന്നത് കഥ തുറക്കാതെ അകത്തേക്ക് ഓടി. മനപ്പൂർവ്വം തുറക്കാതിരുന്നല്ല, ഇവിടെ സന്തോഷം കണ്ട് ഇവളും കൂടെ കൂടി ഇന്ന് പ്രാർത്ഥിച്ചതാ. പത്രത്തിനെ വിടിവിക്കണമേ 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 വിടിവിക്കണം തന്നെ പ്രാർത്ഥിച്ച പെൺകുട്ടിയാ. ഇവളോട് ചെന്ന് നമ്മുടെ കമ്മിറ്റി മെമ്പർ സെക്രട്ടറി എല്ലാം അവിടെ ഇരിക്കുക. അവരോട് ഇന്ന് പറഞ്ഞു ഓ നമ്മുടെ പ്രാർത്ഥന കേട്ട് പത്രം തന്നു പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു അവർ പറയാ എനിക്ക് ഭ്രാന്തോന്നി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാലും മറ്റു ദൈവം കേൾക്കാൻ പോകുന്നു. ഇവരുടെ പ്രാർത്ഥന എന്താ? പത്രത്തിന്റെ ബന്ധനം പൊട്ടിക്കണമേ, കാലാകൃതി തിരക്കണമേ, ഇതാ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് മറുപടി വാതുക്കെ വന്നിക്കും പറയാ നിനക്ക് ഭ്രാന്തുണ്ട്. ഇന്ന് പലതേയും പ്രാർത്ഥന എങ്ങനെയാ? മനസ്സിലോ ഞാൻ ഒരു കാര്യം ഓർക്കാം, പത്രോസ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇതിനേക്കാട്ടും വലിയ പ്രശ്നത്തിന് നടുവിൽ പത്രോസ് കിടന്നിട്ടുണ്ട്. നേരത്തെ അവർ ജയിലിൽ കിടന്ന അവരെഴുതിക്കുന്നത് പൊതു ജയിലിൽ പൊതു കാരാഗ്രഹത്തിൽ, ഇതിനേക്കാളും വലിയ ജയിലാ. ഇപ്പോഴത്തെ ജയിൽ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ ചെറിയ ജയിലാ. ഇവർ പറയേണ്ടത് ഇതിനേക്കാളും വലിയ ജയിലിൽ നിന്ന് വിടുവിച്ചവനായ ദൈവം ഈ ചെറിയ ജയിലിൽ നിന്നും നമ്മുടെ പത്രോസിനെ വിടുവിപ്പാൻ കഴിവുള്ളവനായ ദൈവമാണെന്ന് അവർ വിശ്വസിക്കണ്ട. അത് പറയാനാ ഇന്ന് വന്നത്. ദൈവമക്കളെ ഇന്ന് പലക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നമ്മൾ അനുഭവിക്കുന്ന ഇന്നത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ അത് മുൻപത്തെ പ്രശ്നവും ഇപ്പോഴത്തെ പ്രശ്നവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാ പണ്ടത്തെ പ്രശ്നമാണ് ഏറ്റവും വലുത്. ആ പ്രശ്നം പരിഹരിച്ച ദൈവം എന്ത് പലക്കാർ നീ അനുഭവിക്കുന്ന ഈ ചെറിയ പ്രശ്നം പരിഹരിക്കത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വിശ്വസിക്കുക, യഹോവയെ അറിയാത്ത കാര്യമുണ്ടോ? നമ്മുടെ ദൈവത്തെ കൊണ്ട് സകലവും സാധ്യം, മനുഷ്യനെ കൊണ്ട് അസാധ്യം. ഇന്ന് പലക്കാർ നിനക്ക് രോഗമുണ്ടോ? ദൈവത്തെ കൊണ്ട് സകലവും സാധ്യം. ഇന്ന് പലക്കാർ നിനക്ക് ജോലി സംബന്ധമായ പ്രശ്നമുണ്ടോ? മനുഷ്യനെ കൊണ്ട് അസാധ്യം, ദൈവത്തെ കൊണ്ട് സകലവും സാധ്യം. കുഞ്ഞുങ്ങളെ വിഷയം നിറച്ച് ഭാരപ്പെടുന്ന ഏതെങ്കിലും ജീവിതമെടുപ്പുണ്ടോ? മനുഷ്യരെ കൊണ്ട് അസാധ്യം, ദൈവത്തെ കൊണ്ട് സകലവും സാധ്യം. ഇന്ന് പലക്കാർ നിന്റെ സകല പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ കഴിയുള്ള യഹോവയോ കഴിയാത്ത കാര്യമുണ്ടോ? നമുക്കെല്ലാവർക്കും നമ്മുടെ കാര്യങ്ങളെത്തി കർത്താവിനെ സ്തുതിക്കാം. ദൈവമക്കളെ, ഇന്ന് പലക്കാലം നമ്മളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനായ ദൈവം ജീവിക്കുന്നു. നിന്റെ അന്ധകാരത്തെ മാറ്റുവാൻ, നിന്റെ ബന്ധനങ്ങളെ മാറ്റുവാൻ, നിന്റെ രോഗത്തെ മാറ്റുവാൻ, നിന്റെ ക്ഷീണങ്ങളെ മാറ്റുവാൻ, ഇന്ന് പലക്കാലം വിടുവിപ്പാൻ, ഇന്ന് പലക്കാലം നിന്റെ ദുഃഖത്തെ മാറ്റുവാൻ കഴിവുള്ള വലിയവനായ ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. ഒരല്പസമയം പ്രാർത്ഥിക്കാം. എല്ലാ ദൈവങ്ങളും അല്പസമയം ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. എന്റെ ദൈവത്തെ കൊണ്ട് സകലം സാധ്യം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, എന്റെ ദൈവത്തെ കൊണ്ട് സകലം സാധ്യം. കഴിയാത്ത കാര്യമുണ്ടോ? എന്റെ ദൈവത്തെ കാര്യം സാധിക്കും. എല്ലാവരും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം.